ലേബറിനെ നിലത്തിറക്കാൻ 18 അടവുകളും പയറ്റുന്ന പാർട്ടി എന്ന് ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയയെ വിളിക്കാം. കാരണം ഈ ലക്ഷ്യത്തോടെ ഒത്തുകൂടിയ 18 പേരാണ് ലിബറൽ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 1944 കാൻബറയിലെ പാർലമെന്റിന് സമീപത്തുള്ള ഒരു ചെറിയ ഹാളിലാണ് ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയയുടെ പിറവി. അവിടെ 3 ദിവസം നീണ്ട ഒരു ചെറുയോഗം ലേബർ പാർട്ടിക്ക് ബദലായി രാജ്യത്ത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി വളർത്തിയെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അന്ന് ഫെഡറൽ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിരുന്ന റോബർട്ട് മെൻസിസ് ആണ് യോഗം വിളിച്ചു ചേർത്തത്. അതിനു മുൻപ് തന്നെ ഒരു തവണ പ്രധാനമന്ത്രിയായിരുന്ന മെൻസിസ് രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യവും സാധ്യതകളും തുറന്നു കിട്ടാൻ ലേബർ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയേ കഴിയൂ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അതേ ആശയങ്ങൾ തന്നെയാണ് ലിബറൽ പാർട്ടി ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ 1949 റോബർട്ട് മെൻസിസ് നടത്തിയ ഒരു പ്രസംഗം കേട്ടാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ടോണി എബട്ട് നടത്തിയ പ്രസംഗമാണെന്ന് തെറ്റിദ്ധരിച്ചേക്കും.
A policy speech is not just a list of promises. There are many people who cry out, "What's your policy?" seem to think so. We believe that politics is a high and real conflict of principles. It's in this spirit that we approach the most important political contest of our time.
സാമ്പത്തിക ഉദാരവൽക്കരണത്തിനായി വാദിക്കുന്നവരാണ് ലിബറൽ പാർട്ടി. സ്വതന്ത്ര വിപണിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാന നയങ്ങളിലൊന്ന്. എന്നാൽ ലേബർ പാർട്ടിക്കാർ കുറ്റപ്പെടുത്തുന്നത് പണ്ട് യാഥാസ്ഥിതിക മിതവാദികളായിരുന്ന ലിബറലുകൾ ടോണി അബോട്ടിന്റെ നേതൃത്വത്തിൽ തീവ്ര വലതുപക്ഷമായി മാറിയെന്നാണ്. അതേസമയം ഇരു പാർട്ടികളുടെയും നയങ്ങൾ കൂടുതൽ സമാനമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഓസ്ട്രേലിയൻ ദേശീയ സർവകലാശാലയിലെ പ്രൊഫസർ ജോൺ വോണർ വിലയിരുത്തുന്നത്.
From the 70s on, combinations of economic crisis, globalization, more educated populations, the parties have changed from those traditional models to becoming much more corporate entities and much more fighting over just the middle ground. I mean, clearly there is a union side to the Labor Party and clearly there is a kind of small business side to the Liberal Party. But if you look at them, stand back and look at them, they're much more corporations. Their policies are relatively similar. Politics in the party sense has become more like a kind of sporting contest between two teams rather than a competing set of visions and ideologies.
പാർട്ടി രൂപീകരണത്തിന് ശേഷമുള്ള കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിൽ 41 വർഷവും ലിബറലുകൾ രാജ്യം ഭരിച്ചു. നാഷണൽ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയായിരുന്നു ലിബറലുകൾ അധികാരത്തിലെത്തിയത്. ഏറ്റവും അവസാനം ജോൺ ഹോവാർഡിന്റെ കീഴിൽ 12 വർഷമാണ് തുടർച്ചയായി ഈ സഖ്യം അധികാരത്തിലിരുന്നത്. 2004 ലിബറലുകൾ അധികാരത്തിലെത്തിയപ്പോൾ 20 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ ഏതെങ്കിലും ഒരു സഖ്യത്തിന് ആദ്യമായി വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുകയായിരുന്നു. എന്നാൽ 3 വർഷത്തിന് ശേഷം ലിബറലിന് അടിതെറ്റി. കെവിൻ റെഡിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിയോട് അവർ പരാജയം ഏറ്റുവാങ്ങി. ഈ രണ്ട് പാർട്ടികളോടുമുള്ള ജനങ്ങളുടെ മനോഭാവത്തെക്കുറിച്ചും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നതിനെ കുറിച്ചും പ്രൊഫസർ വോണർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്.
People are bouncing around in terms of the generations. For example, in the 70s, it would be said that, by and large, older people were more conservative than younger people, and men, by a small degree, tended to be more progressive than women who tended, as a group, to vote more conservative. That's breaking down enormously. You're finding pockets of progressiveness in the sort of 45 to 60-year-olds, who are voting more progressively than younger people, say, in their 20s and 30s. Older people are still, by and large, a bit on the conservative side. But the demographics are breaking.
6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് ലിബറലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. അഭിപ്രായ വോട്ടെടുപ്പുകളിൽ ഇത്രകാലവും ലഭിച്ചിരുന്ന മുൻതൂക്കം നിലനിർത്താനാകും അവരുടെ ശ്രമം.